ഒന്ന് പത്രോസ് 3:18.
ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു.
For Christ died for us for sins once for all, the righteous for the unrighteous, to bring you to God. He was put to death in the body but made alive by the Spirit.
അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിനാണ് ക്രൂശിൽ മരിച്ചത്.
We need to note that Christ died so that we may be brought to God.
അദൃശ്യ തലങ്ങളിൽ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്.
There are two things that happens in the unseen world or the cosmic world.
അവിടെ ദൈവവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, സാത്താനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു.
And in these places there are two powers that rule or reign, and that is God and Satan.
ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യനെ തന്നോട് അടുപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
What God does constantly is that he constantly brings us to God.
ദൈവത്തോട് തന്നെ മനുഷ്യനെ അടുപ്പിക്കുക.
He constantly brings us to his Father.
എന്നാൽ സാത്താന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുകയും മനുഷ്യരെ തമ്മിൽ തമ്മിൽ അകറ്റുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി സാത്താൻ ചെയ്തുകൊണ്ടിരിക്കുന്നു.
And Satan does exactly the opposite. He constantly separates us from God.
നമ്മുടെ ദൈവം പിശാചിനെ ക്രൂശിൽ ജയിച്ചതുകൊണ്ട് അവന്റെ പ്രവൃത്തി എപ്പോഴും പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പിക്കുവാനാണ് മനുഷ്യപുത്രൻ ഭൂജാതനായത്.
And since through the crucifixion on the cross, Jesus has already attained victory over Satan, he will achieve his purpose, which is bringing us to him.
ഈ മനുഷ്യരെ തമ്മിൽ അകറ്റുന്ന പ്രവൃത്തി വളരെ അധികം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ വസിക്കുന്ന ദേശത്ത് ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാൻ തമ്മിൽ തമ്മിൽ അടുപ്പിക്കുവാൻ ചെയ്ത ക്രൂശിലെ ആ യാഗത്തെ നാം ഓർമ്മിക്കുകയായിരുന്നു.
In these difficult times, and especially in our nation where many circumstances that we are going through, we should constantly remember the crucifixion on the cross, because his intention is to bring us closer to God.
നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു.
For Christ died for sins once for all, the righteous for the unrighteous, to bring you to God. He was put to death in the body but made alive by the Spirit.
ദൈവം ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു, മനുഷ്യനെ തന്നിലേക്ക് അടുപ്പിക്കുന്ന പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു.
And God continues to do this activity, the activity that brings us closer to God.
കർത്താവിന്റെ ക്രൂശിനെ ഓർക്കുമ്പോൾ ബ്രദർ നുമ്പേ നമ്മോട് ചോദിക്കുകയുണ്ടായി, നമ്മുടെ മനസ്സിൽ വരുന്ന ആ ഒരു ചിന്ത എന്താണ്?
We heard earlier by brother, he was asking us, what is that one thing that comes to our mind when we think about the Lord's table?
ഞാൻ ഈ ക്രൂശിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ടിരിക്കാൻ താല്പര്യപ്പെടുന്നു.
So I'd like to share with you all a thought or an emotion that came to me when I thought about the Lord's table.
ക്രൂശ് കർത്താവിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നു.
The cross reveals us to us his love for us.
അതേപോലെ തന്നെ ഒരു നാണയത്തിന്റെ ഒരു വശം സ്നേഹമാണെങ്കിൽ അതേപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ക്രൂശ് നമ്മൾ വെളിപ്പെടുത്തി ലഭിക്കുന്ന ദൈവത്തിന്റെ ക്ഷമ.
So like there are two sides of the coin, so if love is on one side of the coin, the other one is his patience,
his forgiveness. Avante aa krushil nammada paavangale chemichu ennulla oru urappu namak eppozhum valare aavashyamaanu.
We need to keep this constantly in our minds that he died on the cross for our sins, for the punishment of our sins, and he did this that we should also remember that he will forgive us as well.
കർത്താവ് തന്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ച ദൗത്യം അവന്റെ നാമത്തിൽ മനസ്സാന്തരവും പാപമോചനവും എല്ലായിടത്തും പ്രസംഗിക്കണം എന്നുള്ള ദൗത്യമായിരുന്നു യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ചത്
And this is what he had asked his disciples to do, to preach the salvation and the forgiveness of sins.
അപ്പോസ്തലപ്രവൃത്തികളിലെ അതിന്റെ 10 അധ്യായത്തിൽ അപ്പോസ്തലന്മാർ കർത്താവിനെ പ്രസംഗിച്ചപ്പോൾ അവരെങ്ങനെയാണ് പ്രസംഗിച്ചത് അതിന്റെ 10 വചനത്തിന്റെ 43 വചനം നമുക്കൊന്ന് വായിക്കാം Acts 10:43
അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു
All the prophets testify about him that everyone who believes in him receives forgiveness of sins through his name.
അവനിൽ വിശ്വസിക്കുന്ന ഏവനും
Everyone who believes in him
അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു
And this is what all the prophets have testified that everyone who believes in him shall receive forgiveness of sins through his name.
നാം സുവിശേഷം കേട്ടപ്പോൾ ദൈവത്തിന്റെ പാപക്ഷമയെക്കുറിച്ചുള്ള സന്ദേശം നാം കേട്ടു
When we heard about the gospel we also heard about the forgiveness of sins.
എന്നാൽ നാം തുടർച്ചയായി തുടർമാനമായി വീണ്ടും കേട്ടുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ദൈവം പാപങ്ങളെ മോചിക്കുന്നു
And this is something that we need to hear again and again that he will forgive us our sins.
സകല പ്രവാചകന്മാരും പറഞ്ഞ കാര്യമാണ് അവന്റെ നാമത്തിൽ പാപമോചനമുണ്ട്
And this is what all the prophets testified that in his name there is forgiveness of sins.
അവനിൽ വിശ്വസിക്കുന്നതിലൂടെ ആ പാപമോചനം നമുക്ക് ലഭിക്കുന്നു
And we shall receive this forgiveness by merely believing in him.
മോശ ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു
Moses was a prophet of God.
അവന് ദൈവത്തിന്റെ തേജസ് കാണുവാൻ ആഗ്രഹിച്ച് അവൻ ദൈവത്തോട് തന്റെ തേജസ് വെളിപ്പെടുത്തി തരണമേ എന്ന് ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ ദൈവം തന്റെ തേജസ്സിനെ മോശയ്ക്ക് കാണിച്ചു കൊടുത്തു
He requested that the glory of the Lord be revealed to him and hence it was revealed to him.
34ാം അധ്യായം പുറപ്പാടിന്റെ 34 ദൈവം തന്റെ മഹത്വത്തെ തന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന ഭാഗം നമുക്കൊന്ന് വായിക്കാം Exodus 34:5-7
അപ്പോൾ യഹോവ മേഘത്തിലിറങ്ങി അവിടെ അവന്റെ അടുക്കൽ നിന്ന് യഹോവയുടെ നാമത്തെ ഘോഷിച്ചു യഹോവ അവന്റെ മുമ്പാകെ കടന്നു ഘോഷിച്ചു എന്തെന്നാൽ യഹോവ യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തയുമുള്ളവൻ ആയിരം ആയിരത്തിന് ദയ പാലിക്കുന്നവൻ അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ
Then the Lord came down in the cloud and stood there with him and proclaimed his name, the Lord. And he passed in front of Moses, proclaiming, the Lord, the compassionate and gracious God, slow to anger, abounding in love and faithfulness, maintaining love to thousands and forgiving wickedness, rebellion and sin. Yet he does not leave the guilty unpunished. He punished the children and their children for the sins of the fathers to the third and fourth generation.
വെളിപ്പെടുത്തി ലഭിച്ച ആ ദൈവത്തിന്റെ ഗ്ലോറിയെ ആ ദൈവത്തിന്റെ നാമത്തെ ആ ദൈവത്തിന്റെ സ്വഭാവത്തെ അവൻ ഏറ്റെടുത്തതുകൊണ്ട് അവൻ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് അവൻ പ്രാർത്ഥിച്ചു
Moses received the glory of God and that is why he was led by God to save the Israelites
നമുക്കറിയാം ഇസ്രായേൽ ജനം ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിരുന്നുവെങ്കിലും അവരെപ്പോഴും ദൈവത്തോട് മത്സരിക്കുന്നവരായിരുന്നു
We know that though the Israelite nation was a nation that belonged to God, they constantly rebelled against him.
എന്നാൽ ആ സമയങ്ങളിലെല്ലാം അവരെ നയിച്ചിരുന്ന മോശ അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് ദൈവം ആ ജനത്തെ മുഴുവൻ മരുഭൂമിയിൽ നശിപ്പിക്കാതെ അതിലൊരു ശേഷിപ്പിനെ ഒരു റെംനന്റിനെ അവൻ കാനാൻ ദേശത്തിലേക്ക് കൊണ്ടുചെന്നു
And it was only because of the constant prayer that Moses had for his nation that the Lord took a remnant into the promised land of Canaan.
ഈ മോശ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന സംഖ്യാപുസ്തകം 14ാം അധ്യായത്തിന്റെ പതിനേഴാം വചനത്തിൽ നമുക്ക് കാണാം. നമ്പേഴ്സ് 14:17.
യഹോവ ദീർഘക്ഷമയും മഹാദയയുമുള്ളവൻ, അകൃത്യവും ലംഘനവും ക്ഷമിക്കുന്നവൻ, കുറ്റക്കാരനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയോളം മക്കളുടെ മേൽ സന്ദർശിക്കുന്നവൻ എന്നിങ്ങനെ നീ അരുളി ചെയ്തതുപോലെ കർത്താവെ ഇപ്പോൾ നിന്റെ ശക്തി വലുതായിരിക്കണമേ.
താഴേക്ക് വായിക്കാൻ രണ്ട് വചനം കൂടെ.
നിന്റെ മഹാദയയ്ക്ക് തക്കവണ്ണം മിസ്രയീം മുതൽ ഇവിടെ വരെ ഈ ജനത്തോട് നീ ക്ഷമിച്ചതു വന്നതുപോലെ ഈ ജനത്തിന്റെ അകൃത്യം ക്ഷമിക്കണമേ. അതിന് യഹോവ അരുളി ചെയ്തത്, നിന്റെ അപേക്ഷ പ്രകാരം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു.
മോശയ്ക്ക് വെളിപ്പെടുത്തി ലഭിച്ച ആ ദൈവത്തിന്റെ ആ നാമത്തെ മോശ ഇന്ന് ദൈവത്തോട് ഏറ്റുപറയുകയാണ്.
So we here we see that Moses is accepting the name of the Lord that he received earlier.
കാരണം കാനാൻ ദേശം ഒറ്റ നോക്കുവാൻ 12 പേരെ അയച്ചപ്പോൾ അവരിൽ 10 പേരും അവിടെ നമുക്ക് കടക്കാൻ പറ്റത്തില്ല എന്നുള്ള അവിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞപ്പോൾ ജോഷുവും കാലോബും രണ്ടുപേരും മാത്രമാണ്, ഈ ദൈവമാണ് നമ്മെ ഇതുവരെ നടത്തിയതെങ്കിൽ, അവനാണ് വാഗ്ദത്തം ചെയ്തതെങ്കിൽ അവൻ നമ്മെ എത്തിക്കുമെന്നുള്ള വിശ്വാസത്തിന്റെ വാക്കുകൾ വെറും രണ്ടുപേര് മാത്രമാണ് പറഞ്ഞത്.
Out of the 12 that scouted around in the land of Cana, and only 2 were faithful enough to depend on God, which was Joshua and Caleb.
ഈ സമയത്ത് അവരുടെ അവിശ്വാസത്തെ കണ്ടിട്ട് ദൈവം അവരോട് കോപിക്കുമ്പോൾ മോശ അവർക്ക് വേണ്ടി ഇടിവിളിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്.
And when God saw the unfaithfulness of the Israelites, it was only the prayer of Moses that saved them.
അതിന്റെ 19-ാം വചനത്തിൽ നിന്റെ മഹാദയയ്ക്ക് തക്കവണ്ണം മിസ്രയീം മുതൽ ഇവിടെ വരെ ഈ ജനത്തോട് നീ ക്ഷമിച്ചു വന്നതുപോലെ ഈ ജനത്തിന്റെ അകൃത്യം ക്ഷമിക്കണമേ.
And in verse 19 we read, in accordance with your great love, forgive the sin of these people, just as you have pardoned them from the time they left Egypt until now.
ജനത്തോടെ എപ്പോഴും ക്ഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെയായിരുന്നു മോശയ്ക്ക് വെളിപ്പെടുത്തി ലഭിച്ചത്.
So it was this God who constantly pardons and forgives the people that was revealed to Moses.
യഹോവയാ ഞാൻ മാറാത്തവൻ. He is an unchanging God. അവന്റെ സ്വഭാവത്തിന് ഒരു നാളും മാറ്റമില്ല. അവൻ ഇന്നും അകൃത്യവും പാപവും ക്ഷമിക്കുന്നവനാണ്.
He is a God that is unchanging. He constantly pardons our sins.
സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നത് അവന്റെ നാമത്തിൽ പാപമോചനമുണ്ട് എന്ന്.
And all the prophets testify this, that there is forgiveness in his name.
യെശയ്യാ പ്രവചകൻ അത് അനേക വചനങ്ങളിലൂടെ തന്റെ ജനത്തെ അറിയിച്ചു.
And the prophet Isaiah revealed the same to the nation.
പഴയ നിയമത്തിൽ ദൈവത്തിന്റെ പാപക്ഷമയെ കുറിച്ച് ഓർക്കുമ്പോൾ പെട്ടെന്ന് വരുന്ന ഒരു വചനമാണ് യെശയ്യാ പ്രവചകന്റെ 1-ാം അധ്യായത്തിന്റെ 18-ാം വചനം. Isaiah 1:18.
വരുവിൻ വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. നിങ്ങൾ മനസ്സുവെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും, മറുത്തു മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിനിരയായിത്തീരും. യഹോവയുടെ വായ് അരുളി ചെയ്തിരിക്കുന്നു.
Come now, let us reason together, says the Lord. Though your sins are like scarlet, they shall be as white as snow. Though they are red as crimson, they shall be like wool. If you are willing and obedient, you will eat the best from the land. But if you resist and rebel, you will be devoured by the sword. For the mouth of the Lord has spoken.
തിരുവചനങ്ങളെ നമ്മൾ വായിക്കുമ്പോൾ തിരുവചനങ്ങളെ ബൈഹാർട്ട് ചെയ്യുന്നത് നമുക്ക് നല്ലതാണ്.
It is good to not only read the word of God but also to byheart it.
കാരണം പിശാചിന്റെ തീയമ്പുകൾ നമ്മുടെ നേരെ വരുമ്പോൾ നമുക്കതിനെ ജയിക്കുവാൻ കഴിയണമെങ്കിൽ വചനം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ വായിലും സമീപസ്ഥമായി നമുക്കുണ്ടായിരിക്കണം.
The only way to overcome the temptations and the acts of the evil one is to know these verses by heart.
കാരണം പിശാചിന്റെ വലിയൊരു തന്ത്രം എന്ന് പറയുന്നത് ഒരുവനൊരു പാപത്തിൽ വീണുപോയി കഴിഞ്ഞാൽ അവനെ ആ കണ്ടംനേഷനിലേക്ക് ആ അവസ്ഥയിൽ തന്നെ കുടുക്കിയിടുക എന്നുള്ളൊരു തന്ത്രമാണ് എപ്പോഴും പിശാച് വിശ്വാസിയുടെ മേൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്.
The biggest deception that the evil one brings upon us is that whenever we fall in sin, he brings us this emotion of guiltiness within us.
എന്നാൽ ഈ സമയത്ത് വചനം എന്ന ആത്മാവിന്റെ വാള് എടുത്താൽ മാത്രമേ അവനെ ജയിക്കുവാൻ കഴിയത്തുള്ളൂ.
And unless and until we take the sword of his with his of, and fight with his words, we will not be able to overcome the evil one.
ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നമ്മൾ ഹൃദയത്തിൽ ഓർക്കുകയും അത് വിശ്വസിക്കുകയും അത് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ സാത്താനെ നമുക്ക് ജയിക്കുവാൻ കഴിയും.
When we receive all the promises that God has given us and when we believe in it, that is the only way that we can overcome the evil one.
ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വായ കൊണ്ട് ഏറ്റുപറയണം.
We should believe this in our hearts and we should proclaim this as well.
ഈ വചനം പറയുന്നു, നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കും.
We read in this verse that it says that though your sins are like scarlet, they shall be white as snow.
രക്താംബരം പോലെ ചുമപ്പായിരുന്നാലും അത് പഞ്ഞി പോലെ ആയി തീരും.
Though they are red as crimson, they shall be like wool.
കർത്താവായ യേശുവിന്റെ ക്രൂശിലെ രക്തം ചെയ്യുന്ന പ്രവൃത്തിയുടെ ആഴങ്ങൾ നമ്മൾ ധ്യാനിച്ചാൽ അവനെ സ്തുതിക്കാതിരിക്കുവാൻ നമുക്ക് ആർക്കും കഴിയത്തില്ല.
It is impossible not to give gratitude and thanks to God when we think about what the blood that was spilled on the cross has done for each and every one of us.
ചുവന്ന ഒരു വസ്ത്രത്തെ വെട്ടിത്തിളങ്ങുന്ന ഒരു വെള്ള വസ്ത്രം പോലെ ആക്കി തീർക്കുന്ന ആ ദൈവത്തിന്റെ ആ രക്തത്തിന്റെ ശക്തി എത്രമാണെന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് അവനെ പിശാചിനെ ജയിച്ച് നമുക്ക് ഈ ലോകത്ത് ജീവിക്കുവാൻ കഴിയുന്നത്.
The power of the blood of the lamb that cleanses anything that is as scarlet that is can be turned as white, we need to know what that power is.
കാരണം ദൈവവചനം ചില സാദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്ന നമ്മുടെ മനസ്സിൽ മനസ്സിലാകുവാൻ വേണ്ടിയാണ് ദൈവം ഈ ഭാഷയിൽ നമ്മളോട് സംസാരിക്കുന്നത്.
God has spoken to us through these words so that we can understand what he is trying to tell us.
നമ്മുടെ പാപം നിറഞ്ഞ ജീവിതത്തെ ഒരു കടും ചുമപ്പായ ഒരു വസ്ത്രത്തോട് തുലനം ചെയ്തിട്ട് ആ സ്ഥാനത്ത് വളരെ വൈറ്റിഷ് വളരെ തിളങ്ങുന്ന ഒരു നീതിയുടെ വസ്ത്രത്തിന്റെ പിക്ചർ തന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മാറ്റം വരുത്തുവാൻ ദൈവത്തിന് കഴിയും.
So God is telling us through various examples. He's taking the example of a cloth that is that is scarlet. If that can be turned to white, how much more is the power of his blood that can cleanse our sins.
ഈ വചനങ്ങളെ നാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെക്കുമ്പോഴാണ് തക്ക സമയത്ത് നമുക്ക് അത് ഒരു ആയുധമായി പിശാചിനെതിരെ ഉപയോഗിക്കുവാൻ കഴിയുന്നത്.
Only when we are able to use these verses and treasure them in our hearts, we will be able to use them as weapons against the evil one.
ദൈവമക്കളെ കുറിച്ച് ദൈവത്തിന്റെ ആഗ്രഹം ഇത് മനസ്സിൽ വെക്കുക മാത്രമല്ല, വിശ്വസിക്കുക മാത്രമല്ല, ഇത് പ്രൊക്ലെയിം ചെയ്യുന്നവരും ആയിരിക്കണം എന്നുള്ളതാണ് ദൈവമക്കളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വലിയ ആഗ്രഹം.
God desires that we not only treasure this and believe in these verses but also use them as weapons against the
കാരണം അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും ലോകത്തിന്റെ അറ്റത്തോളം പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു.
And we have to proclaim this right to the end of times.
അത് ചില ക്യാമ്പുകളിലോ ചില സഭകളിലോ ചില മീറ്റിംഗുകളിലോ മാത്രം പ്രസംഗിച്ചാൽ പോരാ. തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം എല്ലാം ഈ സത്യത്തെ വിളിച്ചു പറയേണ്ടിയിരിക്കുന്നു.
And these are verses that we have to proclaim not just in church meetings but wherever we are.
എല്ലാ നാവും അപ്പോൾ ആദിമസഭയെക്കുറിച്ച് നാം വായിക്കുന്നത് അവരെല്ലാവരും പൂർണ്ണ ധൈര്യത്തോടെ ദൈവവചനം പ്രസ്താവിച്ചു എന്നാണ്.
It is written that every tongue will confess.
എല്ലാവരും പൂർണ്ണ ധൈര്യത്തോടെ ദൈവവചനം പ്രസ്താവിച്ചു.
And everyone would proclaim the word of God.
അവന്റെ ക്രൂശിന്റെ വചനത്തെ പ്രസംഗിക്കുവാനുള്ള ദൗത്യം ചിലർക്ക് മാത്രമല്ല ദൈവം കൊടുത്തിരിക്കുന്നത്. അവന്റെ പാപക്ഷമ അനുഭവിച്ച ഓരോരുത്തർക്കും മേലൊരു നിർബന്ധം കിടക്കുന്നുണ്ട്. ആ ഫോർഗീവ്നെസ് ഷുഡ് ബി പ്രീച്ച്ഡ്.
ദി മെസ്സേജ് ഓഫ് ദി ക്രോസ് is to be preached not by only some people, but it has to be preached by each and every one of us.
നമ്മുടെ ഹൃദയത്തിൽ അത് വന്ന് നിറയുമ്പോഴാണ് അത് നമ്മുടെ അധരത്തിലൂടെ പുറത്തു വരുന്നത്.
And only when this overflows in our hearts, then it comes out through our mouth.
നമ്മുടെ അനവധിയായ പാപങ്ങൾ അവൻ ക്ഷമിച്ചതിനെ ഓർത്ത് അവനെ നമ്മൾ സ്തുതിക്കുകയും അവന് നന്ദി കരേറ്റുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അത് തന്നെ പുറത്തു വന്നുകൊള്ളും.
When we think about all the sins that have been forgiven and we constantly give thanks and praise to him, this overflows from our hearts and through our mouths.
ഇത് തന്നെ യെശയ്യാ പ്രവചനന്റെ പുസ്തകത്തിലെ അതിന്റെ 44 അധ്യായത്തിന്റെ 22 വചനത്തിൽ ദൈവം ഈ പാപക്ഷമയെ വേറൊരു പിക്ചറിലൂടെ കാണിച്ചു തരുന്നുണ്ട്.
ഞാൻ കാർമുകലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും മായച്ചു കളയുന്നു. എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ആകാശമേ,
I have swept away your offenses like a cloud, your sins like the morning mist. Return to me, for I have redeemed you.
ഒരു മേഘം മാറി പോകുന്നതുപോലെ ഞാൻ നിങ്ങളുടെ ലംഘനങ്ങളെ മാറ്റിയിരിക്കുന്നു.
Like a cloud is passes away, he has swept away all our offenses.
സൂര്യൻ ഉദിക്കുമ്പോൾ ആ മിസ്റ്റ് മാറി പോകുന്നതുപോലെ ഞാൻ നിങ്ങളുടെ ലംഘനങ്ങളെ മാറ്റിയിരിക്കുന്നു.
Just like how when the sun rises and the morning mist passes away, he has redeemed each and every one of us.
ദൈവമായിട്ട് നമ്മെ അടുപ്പിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൽ നമ്മെ അകറ്റി കളയുന്ന ആ പാപത്തെ ഒരു മേഘം മാറ്റുന്നത് പോലെ അവൻ മാറ്റുമെന്നാണ് വചനം പറയുന്നത്.
Every sin that separates us from God, he cleanses us just like how a cloud passes away.
കാരണം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അത് പാപം മാത്രമാണ്.
There is only one thing that separates us from God, and that is sin.
നമ്മുടെ രോഗങ്ങൾ ഒരിക്കലും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റി കളയത്തില്ല.
Our sicknesses never separate us from God.
നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരിക്കലും നമ്മൾ ദൈവത്തിൽ നിന്ന് അകറ്റി കളയത്തില്ല.
Our financial conditions does not separate us from God.
നമ്മൾ കടന്നുപോകുന്ന മറ്റൊന്ന് കഷ്ടതകളൊന്നും ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുവാൻ ശക്തിയുള്ളതല്ല.
Neither does any of our difficult situations in our lives.
പാപത്തിനാണ് ദൈവത്തെ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ കഴിയുന്നത്.
It is only sin that can separate us from God.
ആ പാപക്ഷമ നാം അനുഭവിക്കുമ്പോൾ നമ്മെ അവൻ തന്നോട് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്.
And when we receive the forgiveness of sins, it brings us closer to God.
ഈ സത്യം നാം വീണ്ടും വീണ്ടും നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കണം.
And we should remind us of this truth constantly.
അവന്റെ രക്തത്താൽ ക്ഷമിക്കപ്പെട്ടവരാണ്, എന്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടവരാണെന്നുള്ള ഒരു ബോധ്യം നമ്മെ എപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കണം.
And they should convict us on a constant basis that we have been forgiven by God.
അപ്പോൾ പ്രവാചകന്മാരുടെ എല്ലാം സന്ദേശം ദൈവത്തിനു വേണ്ടി തന്റെ ജനത്തോട് വിളിച്ചു പറയുക, നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുന്ന ഒരു ദൈവമാണ് ഞാൻ.
And this is what all the prophets constantly testified, that our sins would be forgiven.
2000 വർഷങ്ങൾക്ക് മുമ്പ് സാക്ഷാൽ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചപ്പോൾ അവനത് അതിന്റെ പൂർണ്ണതയിൽ വെളിപ്പെടുത്തി.
2000 years ago, when God came down to earth as man, he revealed this to all of us.
യേശുവിന്റെ തന്റെ ജീവിതകാലത്ത് അവന്റെ പ്രവൃത്തികളിലൂടെ അവൻ വെളിപ്പെടുത്തി അവൻ ദൈവം പാപം ക്ഷമിക്കുന്നവനാണ്.
So while he was living here on earth, he revealed to us that he was the one who forgives sins.
ആ തളർവാദ പിടിച്ച വ്യക്തിയെ ആ നാലു പേർ ചേർന്ന് ആ ഭവനത്തിൽ കൊണ്ടുവന്നപ്പോൾ മേൽക്കൂര പൊളിച്ചിറക്കിയപ്പോൾ യേശു പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു.
So God forgave that man, the paralytic man that was brought down through the roof by the four of his friends.
അവനെ കണ്ടുനിന്ന ആ പരീശന്മാരും ശാസ്ത്രിമാരും ഇത് കണ്ട് ആശ്ചര്യപ്പെട്ടു. ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യത്തും ഈ നസ്രായനായ യേശുവിനെ എങ്ങനെ ചെയ്യുവാൻ കഴിയുന്നു.
So the Pharisees and the teachers of the law, they wondered, how is it that this man is able to forgive sins, something that only God can do.
എന്നാൽ തനിക്ക് പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുണ്ടെന്ന് വെളിപ്പെടുത്തേണ്ടതിന് അവൻ അവന്റെ പാപങ്ങളെ മോചിച്ചു കൊടുത്തു.
But he did this to reveal to them that he had the right to forgive sins.
സുവിശേഷങ്ങൾ അവന്റെ പാപമോചനത്തെ വീണ്ടും വീണ്ടും വിളിച്ചറിയിക്കുകയാണ്.
And this is what the gospels shout out to us, that he has the ability to forgive us.
ലൂക്കോസിന്റെ 7-ലെ പാപിനിയായ സ്ത്രീ പരീശന്റെ വീട്ടിൽ ചെന്ന് മാനസാന്തരത്തിന്റെ കണ്ണുനീർ യേശുവിന്റെ പാദത്തിങ്കിൽ ഒഴിച്ചപ്പോൾ യേശു അവളോട് പറഞ്ഞു, നിന്റെ അനവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു.
When the sinful lady approached Jesus, that's what he told her, that all your sins have now been forgiven.
എത്ര വലിയ ആശ്വാസമായിരിക്കും യേശുവിന്റെ അടുക്കൽ വന്ന് പാപം ക്ഷമിക്കപ്പെട്ടവർ പ്രാപിച്ചത്.
How much relief would it be for those whose sins have been forgiven?
ക്രൂശിൽ പാപം ക്ഷമിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരിക്കലും യേശുവിനെ തള്ളിപ്പറയാൻ കഴിയത്തില്ല.
Nobody can forsake those whose sins have been forgiven, because when he thinks about what God did on the cross for him, he will not be able to forsake him.
മറ്റു അനുഗ്രഹങ്ങൾ ലഭിച്ചവർ അനേകർ യേശുവിനെ വിട്ടുപോയപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അവനിൽ നിന്ന് പാപമോചനം ലഭിച്ച ഒരു വ്യക്തി പോലും അവനെ വിട്ടുപോയിട്ടില്ല.
I believe that not a single person whose sins have been forgiven, they would have left him or forsaken him.
കാരണം പരിശുദ്ധനായ ഒരു ദൈവത്തോട് എന്നെ ദൈവത്തിന് തന്നെ അകറ്റിക്കളയുന്ന കാര്യം ഒരു മനുഷ്യനും മാറ്റിക്കളയാൻ കഴിയാത്തത് കൊണ്ട് ഈ യേശു എനിക്ക് വേണ്ടി മാറ്റിയത് കൊണ്ട് ആ സത്യം തിരിച്ചറിഞ്ഞ ഒരാൾക്ക് എങ്ങനെ യേശുവിനെ വിട്ടുപോകാൻ കഴിയും?
How can anyone whose sins have been forgiven forsake him?
യേശു തന്റെ ജീവിതത്തിന്റെ അവസാനം ക്രൂശിൽ കിടന്ന് അവൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് ഇവർ ചെയ്യുന്നതെന്തെന്ന് അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ.
And this was the prayer that Jesus said on the cross, Lord, forgive them, for they do not know what they are doing.
അത് കേട്ട ഒരു കള്ളൻ അത് വിശ്വസിച്ചു. അവന് തന്റെ ജീവിത മരണത്തിന്റെ തൊട്ടു മുമ്പ് അവൻ പാപമോചനം ലഭിച്ച് ദൈവരാജ്യത്തിൽ കടന്നു.
A thief that was next to him heard this and he believed in it, and that is why he received salvation.
ഇന്നും യേശു പാപങ്ങൾ ക്ഷമിക്കുന്നവനാണ്.
Even to this day, Jesus is the one who can forgive us our sins.
അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുകൊണ്ട് അവൻ യേശു എന്ന് പേര് വിളിക്കണം.
He can redeem us of our sins, and we have to take his name.
അത് എത്ര കടും ചുമപ്പായിരുന്നാലും അത് ഹിമം പോലെ ആക്കുമെന്നുള്ള വാഗ്ദത്തം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്.
No matter how scarlet red those sins may be, he has the ability to turn that into white.
ദൈവത്തിന്റെ ആത്മാവ് എന്ന് നമ്മളോട് ചോദിക്കുന്നത് ആ ലാസറിന്റെ അടുക്കൽ വന്ന മാർത്തയോട് യേശു ചോദിച്ച ചോദ്യം, ഇത് നീ വിശ്വസിക്കുന്നുവോ?
And the Spirit of the Lord is asking us, do you believe in this?
അതിനു ഉത്തരം കൊടുക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്.
And we are the ones who have to answer this.
Do we believe this with our heart? ഹൃദയപൂർവ്വം നാം ഇത് വിശ്വസിക്കുന്നുണ്ടോ? അവൻ നമ്മുടെ സകല പാപങ്ങളും ക്ഷമിക്കുന്നു.
He forgives us all our sins.
കാരണം തിരുവചനങ്ങൾ അത് വീണ്ടും വീണ്ടും എംഫസൈസ് ചെയ്യുന്നതിന്റെ കാരണം വീണ്ടും വീണ്ടും നാം അത് കേൾക്കണം.
Because the scriptures constantly repeat this throughout the word of God.
ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മളോട് അകറ്റിയിരിക്കുന്നു.
All our sins have been separated, just like how the sun rise and the sunset has been separated.
ഉദയവും അസ്തമയവും ഒരിക്കലും ഒരുമിച്ച് വരത്തില്ല.
The sunset and the sunrise never comes together.
കാരണം നിങ്ങൾ ചിന്തിക്കുക, ദൈവത്തിന് നമ്മളോട് വീണ്ടും വീണ്ടും തന്റെ സാദൃശ്യത്തിലൂടെ സംസാരിക്കുകയാണ്. അത്ര മാത്രം ഒരിക്കലും തിരിച്ചടുപ്പിക്കാതെ വണ്ണം ഞാൻ ആ പാപങ്ങളെ അകറ്റിക്കളഞ്ഞിരിക്കുകയാണ്.
He has separated the sins from us, just like how a sunrise and sunset has been separated.
വീണ്ടും പ്രവാചകന്മാരുടെ പറഞ്ഞ ഒരു വാക്തത്വം നമുക്ക് വായിക്കാം. അത് പുതിയ നിയമത്തിൽ അത് കോട്ട് ചെയ്തിട്ടുണ്ട്. അത് എബ്രായ ലേഖനത്തിന്റെ 10-ാം അധ്യായത്തിന്റെ 17-18 പദങ്ങൾ. Hebrews chapter 10 verse 17 and 18.
അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കുകയുമില്ല എന്നരുളി ചെയ്യുന്നു. എന്നാൽ ഇവയുടെ മോചനമുള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല.
ജറമിയ പ്രവാചകനിലൂടെ, എസക്കിയൽ പ്രവാചകനിലൂടെ ദൈവം വീണ്ടും വീണ്ടും അരുളി ചെയ്യുകയാണ്, ഞാൻ ഇനി അവരുടെ പാപങ്ങളെ ഓർക്കുകയില്ല.
And this is what has been constantly revealed through Jeremiah and Ezekiel, that our sins will be remembered no more.
എത്ര വലിയ ആശ്വാസമാണല്ലേ ഇത് നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ.
What a great relief it is when we hear it again and again.
കാരണം ഈ പാപക്ഷമ അനുഭവിച്ച നമുക്ക് മാത്രമേ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയത്തുള്ളൂ.
It is only those who have received the forgiveness will be able to forgive others as well.
കാരണം ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, we have to forgive others. നമ്മൾ മറ്റുള്ളവരോട് അവരുടെ കടങ്ങളെ ക്ഷമിക്കണം.
And this is something that God requires of us, that we have to forgive others just like our sins have been forgiven.
യേശുവിന്റെ ജീവിതം കൊണ്ടും തന്റെ ടീച്ചിങ് തന്റെ പഠിപ്പീരുകളിലൂടെയും വീണ്ടും വീണ്ടും തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ഒരു കാര്യമാണ്, നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം.
And this is what Jesus teaches all of us through his life and teachings, that we have to forgive others.
യേശു തന്റെ പാപങ്ങളെ ക്ഷമിച്ചു.
God has forgiven us our sins.
യേശു ഉപമകളിലൂടെയും ക്ഷമയുടെ ആവശ്യകതയെക്കുറിച്ച് വീണ്ടും വീണ്ടും ശിഷ്യന്മാരോട് സംസാരിക്കുകയുണ്ടായി.
And he spoke about forgiveness through many parables.
അതെല്ലാം എടുക്കുവാൻ സമയമില്ല. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ആ പാപക്ഷമയെക്കുറിച്ച്, നമുക്ക് ലഭിച്ച ക്ഷമയെ കൊണ്ട് മറ്റുള്ളവരോട് എങ്ങനെ ക്ഷമിക്കണമെന്നതിനെ കുറിച്ചുള്ള ഉപമ യേശു അവിടെ പറയുന്നുണ്ട്.
We read such a parable in Matthew chapter 18, where how the one who has received forgiveness should be able to forgive others as well.
എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവം നമ്മളോട് ക്ഷമിച്ചു എന്നുള്ള, മുഴുവൻ പാപങ്ങളെയും ക്ഷമിച്ചു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് നിറഞ്ഞ് ആഴത്തിൽ പതിഞ്ഞാൽ മാത്രമേ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ നമുക്ക് കഴിയത്തുള്ളൂ.
We should accept this in our hearts, that all of our sins have been forgiven. Only then we'll be able to forgive others of their sins.
അവന്റെ ക്രൂശ് അതാണ് കാണിക്കുന്നത്.
And that is what the cross tells us.
ആ ക്രൂശിന്റെ വചനമാണ് നാം പ്രസംഗിക്കപ്പെടേണ്ടത്.
And that is what we have to proclaim.
യേശു പറഞ്ഞു, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും.
He says that when I will be lifted up into heaven, everyone with me will be taken up as well.
നമ്മൾ എങ്ങനെയാണ് കർത്താവിനെ ഉയർത്തുവാൻ കഴിയുന്നത്?
How is it that we are able to raise him up?
അവന്റെ സ്നേഹത്തെ നമുക്ക് എങ്ങനെയാണ് ഉയർത്തുവാൻ കഴിയുന്നത്?
How can we talk about his love?
അവന്റെ ക്ഷമയെ, അവന്റെ പാപക്ഷമയെ നമുക്ക് എങ്ങനെയാണ് ഉയർത്തുവാൻ കഴിയുന്നത്?
How is it that we are able to talk about his forgiveness?
ആദ്യമേ അത് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കുക.
First we have to receive that in our hearts.
അവന്റെ സ്നേഹത്തെ ഹൃദയത്തിൽ ഏറ്റെടുക്കുക.
We have to receive his love in our hearts.
പിതാവ് പുത്രനെ സ്നേഹിച്ചതുപോലെ നമ്മെ സ്നേഹിക്കുന്നു.
Just like how the father loved his son, he loves us as well.
അവന്റെ ഫോർഗിവ്നെസ്സിനെ, അവന്റെ പാപക്ഷമയെ നമ്മൾ എങ്ങനെയാണ് ഉയർത്തുന്നത്?
How do we raise his forgiveness?
ഹൃദയത്തിൽ വിശ്വസിക്കുക.
We have to receive this in our hearts.
ക്ഷമിക്കുക.
We have to forgive.
യേശു പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ അതിലെ ഒരു പ്രധാന കാര്യമായിട്ട് പഠിപ്പിച്ചതാണ്, യു ഹാവ് ടു ഫോർഗീവ് അതേഴ്സ്, മറ്റുള്ളവരോട് കൂടി ക്ഷമിക്കണം നിങ്ങൾ ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോൾ.
When he taught us how to pray, that is one of the important things that he taught us, that how can we forgive or how we should forgive others.
മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 12-ാം വചനം.
ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ.
ഇതൊരു കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. യേശു പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ പഠിപ്പിച്ച ഒരു കാര്യമാണിത്.
This is something that he taught us when he taught us how to pray.
കാരണം ദൈവവുമായിട്ടുള്ള ഒരു നല്ല മനസാക്ഷിയിൽ ആയിരുന്നാൽ മാത്രമേ ഉള്ളൂ പ്രാർത്ഥനയിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുകയും ദൈവിക ആലോചനകൾ നമുക്ക് ലഭിക്കുവാനും കഴിയത്തുള്ളൂ.
Only if we have a clear conscience before God will be able to receive all the revelations of God as well.
കാരണം നമ്മുടെ ഹൃദയങ്ങളെ നമ്മേക്കാൾ കൂടുതൽ അറിയുന്ന ദൈവം, ആ ഹൃദയങ്ങളെ വിചാരങ്ങളെ അറിയുന്ന ദൈവം തന്റെ വചനത്തിലൂടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു നിർദ്ദേശമാണ്. ഒരു ക്ലിയർ കോൺഷ്യൻസോടുകൂടി നിങ്ങൾ പ്രാർത്ഥനയിൽ എന്റെ അടുക്കൽ വരണം.
God desires that each and one of us has a clear conscience when we approach him.
എങ്ങനെയാണ് നമുക്കൊരു നല്ല മനസാക്ഷി ദൈവത്തിന്റെ സന്നിധിയിൽ ഉണ്ടാകുന്നത്?
And how can we have this clear conscience when we be in his presence?
We have to forgive others.
And the only way we can do that is to forgive others.
ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടായിരിക്കണം.
We should remember all the promises that he has given us.
നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ, നമ്മുടെ പാപം ക്ഷമിച്ച് സകല നീതി പോക്കി നമ്മെ നീതീകരിക്കുവാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു. 1 John 1:9.
നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു.
If we confess our sins, he is faithful and just and will forgive us our sins and purify us from all unrighteousness.
From all unrighteousness, sakale anithiyum avan pokki namme shuddhigirikkum.
He will purify us from all unrighteousness.
Adu nam anubhavichuvengil devan nammalodu aavashyappedunnathu idu kodukkunnavarayirikkanam nam orutharum.
So if we have experienced this in our lives, God desires that we forgive others as well.
കഴിഞ്ഞയാഴ്ച നാം കേൾക്കുകയുണ്ടായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വെളിച്ചമാകുവാനാണ്.
Last week we heard that God has called us to be the light of this world.
അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനാണ് ദൈവം നമ്മെ വിളിച്ചത്.
He has called all of us so that light can be revealed amongst the darkness filled world.
To proclaim the excellencies of God. അവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ. എങ്ങനെയാണ് അവന്റെ സൽഗുണങ്ങളെ നമ്മൾ ഘോഷിക്കുന്നത്? അവന്റെ സ്നേഹത്തെ നമ്മുടെ ജീവിതത്തിലൂടെ നാം വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അവന്റെ സൽഗുണങ്ങളെ നാം ഘോഷിക്കുകയാണ്.
So when we reveal the love of God through our life, that is how we reveal the goodness of God through our lives.
അവന്റെ പാപക്ഷമയെ നമ്മുടെ ജീവിതത്തിലൂടെ നാം വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ, മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ അവന്റെ സൽഗുണങ്ങളെ നാം ഘോഷിക്കുകയാണ്.
When we forgive others because our sins have been forgiven, we proclaim the forgiveness of God as well.
ഒരു ക്ഷമിക്കുന്ന ദൈവമുണ്ടെന്ന് മനുഷ്യർ തിരിച്ചറിയുന്നത് ഞാനും നിങ്ങളും നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കുമ്പോഴാണ്.
The world realizes that there is a God that forgives only when we forgive others.
ഒരു സ്നേഹിക്കുന്ന ദൈവമുണ്ടെന്ന് ലോകം തിരിച്ചറിയുന്നത് ഞാനും നിങ്ങളും യേശു സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴാണ്.
The world will know about a God that loves when we love others.
അതാണ് നിത്യജീവൻ.
And that is eternal life.
ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു.
We would know the one true God only through this eternal life.
അവന്റെ ക്ഷമയെയും അവന്റെ സ്നേഹത്തെയും ആഴത്തിൽ നാം അറിയുമ്പോൾ നാം നിത്യജീവൻ ഉള്ളവരായി തീരുകയാണ്.
When we experience this love and forgiveness, we enter into this eternal life.
ഈ ക്ഷമ എന്ന് പറയുന്നത് നമ്മുടെ ഇച്ഛ അതിനകത്ത് ഉപയോഗിച്ചാൽ മാത്രമേ ഈ ക്ഷമ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാവുകയുള്ളൂ. We have to use our will in forgiving others. സ്നേഹം പോലെ എനിക്കൊരാളെ സ്നേഹിക്കാൻ തോന്നുന്നു തോന്നുന്നില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല നാം ആ വ്യക്തിയെ സ്നേഹിക്കേണ്ടത്.
We shouldn't love or not love him based on an emotion that we have.
ദൈവം എന്നെ സ്നേഹിച്ചതുകൊണ്ട് ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുവാൻ തീരുമാനമെടുക്കുന്നു.
And we should love that person just because God loved me.
അവിടെയാണ് ദൈവത്തിന്റെ കൃപ. ആ തീരുമാനം എടുക്കുമ്പോഴാണ് ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകരുന്നത്.
And when we take that decision, that is when the grace of the Lord comes upon us.
സഹായകനായി പരിശുദ്ധാത്മാവ് നമുക്ക് ഉള്ളത്.
and we will receive the Holy Spirit as a helper.
ഇതേ പോലെ തന്നെ നാം ക്ഷമിക്കുവാൻ നമ്മുടെ ഇച്ഛയിൽ ഒരു തീരുമാനം എടുക്കുമ്പോഴാണ് ദൈവം അത് നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ ആവശ്യമായ കൃപ നമ്മളിലേക്ക് പകരുന്നത്.
And it is when we take that decision in our will that when God gives us his grace.
കാരണം നമ്മുടെ ഇച്ഛയെ മറികടന്ന് അല്ല ദൈവം പ്രവർത്തിക്കുന്നത്.
And God does not act beyond our will.
ഈ തീരുമാനം എടുക്കേണ്ടത് നാം ആണ്.
We are the ones who have to take that decision.
അതിലേക്ക് നമ്മളെ നയിക്കുവാനാണ് തിരുവചനങ്ങൾ നമ്മെ സഹായിക്കുന്നത്.
And it is the word of God that helps us to take that decision.
ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് തിരുവചനങ്ങളിലൂടെ ദൈവം നമ്മളോട് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു.
God reveals his will for each and one of us through his word.
പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു.
The spirit constantly reminds us.
എന്നാൽ നാം തീരുമാനം എടുക്കുമ്പോൾ,
and yet when we make those decisions,
ദൈവം അത് നടപ്പിലാക്കാൻ ആവശ്യമായ ശക്തി, the power, God will give us.
And God will give us the power to fulfill those.
അതാണ് ആത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത്.
And that is the power of the Holy Spirit.
ആ ശക്തി നമ്മെ വെള്ളത്തിന്റെ മുകളിൽ നടക്കുമാറാക്കുന്നതായിരിക്കും.
And it has even the power to enable us to walk on water.
നാം ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ,
in the circumstances in which we live,
ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ മനുഷ്യരെ തമ്മിൽ അകറ്റുവാൻ സാത്താൻ തന്റെ ഏജൻസികളെ ഉപയോഗിക്കുമ്പോൾ അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ സഭ നാം നമ്മുടെ ജീവിതത്തിലൂടെ അവന്റെ സ്നേഹത്തെയും അവന്റെ ക്ഷമയെയും വെളിപ്പെടുത്തുമ്പോൾ ഈ ഇരുട്ട് നിറഞ്ഞ ലോകത്തിൽ ഒരു വെളിച്ചമായി നാം തീരും.
In these times when the evil one uses every deceptive tool to separate us from God, it is only by displaying his love and forgiveness that the world will know that that there is a God that loves and forgives.
നമുക്ക് ഇതിനെ ദൈവത്തിന്റെ ഒരു ആലോചനയായി ഏറ്റെടുത്ത് കർത്താവേ ഇത് അനുസരിക്കാൻ ആവശ്യമായ കൃപ എന്റെ ജീവിതത്തിലെ പകരണമെന്നുള്ള ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുള്ള ഒരു പ്രാർത്ഥന നാം ദൈവത്തോട് പറയുകയാണെങ്കിൽ അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് ഉത്തരം അരുളുന്ന ഒരു ദൈവമാണ്.
So our prayer today should be that that God may give us grace enough to proclaim this love and forgiveness to others as well.
അവന്റെ ക്രൂശിലെ പാപക്ഷമയെ അനുഭവിച്ചവരായ നാം ഓരോരുത്തരും അത് വെളിപ്പെടുത്തുവാൻ ആത്മനിറവ് പ്രാപിച്ച് അത് വെളിപ്പെടുത്തുവാൻ ദൈവം കൃപ നൽകുമാറാകട്ടെ.
Let God give us the grace to proclaim this the forgiveness that we have experienced with others.
അതവ കോൺസ്റ്റന്റ്ലി ദിനംതോറും നമുക്ക് ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിൽ നിന്നുള്ള ക്ഷമയും മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതും.
And this is something that we need to constantly receive from him, that the forgiveness that we receive from God and the grace to forgive others.
ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പരിശുദ്ധാത്മാവ് നമുക്ക് ഓർമ്മപ്പെടുത്തി തരട്ടെ.
Let the Holy Spirit remind us of all his promises.
അത് നാം വിശ്വസിക്കട്ടെ.
And let us believe in that.
അത് കൺഫസ് ചെയ്യട്ടെ.
And let us confess it.
And our freedom, നമ്മൾ കേട്ടതുപോലെ ആ വലിയ ഫ്രീഡത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു.
And God desires that we live in the freedom that he has given us.
ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും അന്യോന്യം ക്ഷമിക്കുവിൻ.
Like Christ has forgiven us, let us forgive one another.
അവന്റെ ക്ഷമ എത്രമാത്രം ആഴത്തിലുള്ളതെന്ന് ഇനിയും പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരേണ്ടിയിരിക്കുന്നു.
How deep his forgiveness is, the Holy Spirit is yet to reveal it to us.
വീണ്ടും വചനത്തിലൂടെ ദൈവം അത് നമുക്ക് അതിന്റെ ആഴങ്ങൾ, അവന്റെ ക്ഷമയുടെ ആഴങ്ങൾ വെളിപ്പെടുത്തി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
I pray that the Lord may reveal the depth of this to us.
ആ സ്നേഹത്തിന്റെയും ക്ഷമയുടെയും ആ സദ്വാർത്തകൾ അറിയിക്കുന്നവരാക്കി ദൈവം നമ്മെ ഓരോരുത്തരെയും ആക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
I pray that Lord may equip each and every one of us who proclaims about his love and forgiveness.
ഈ വചനങ്ങളെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
The Lord bless us.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾനടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ക്രിസ്തീയ സന്ദേശങ്ങൾക്കായി YNCFellowship.com സന്ദർശിച്ചാലും